എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ വിനോദങ്ങളെല്ലാം നടത്തിയിട്ട് എത്ര വരെ ക്രിസ്തുവിന് വേണ്ടി നേടി? എന്നാൽ വചനം ശുശ്രൂഷിച്ചു മാത്രം അനുരഞ്ജനത്തിന്റെ കണിക പോലും ഇല്ലാതെ നൂറുകണക്കിന് ആളുകളെ കർത്താവിനായി നേടുന്ന സഭകളെ, വ്യക്തികളെ എനിക്കറിയാം.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ചിലർ പറയുന്നത് പ്രായം കൊണ്ടാണ് പക്വതയുണ്ടാകുന്നത് എന്നത്രേ. വേറെ ചിലർ പറയുന്നു പഠിപ്പ് കൊണ്ടാണ് പക്വതയുണ്ടാകുന്നതെന്ന്. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും പക്വതയില്ലാത്ത ഒരു വലിയ വിഭാഗത്തിനിടയിലാണ് നാം ജീവിക്കുന്നതെന്ന് ഓർക്കണം. ക്രിസ്തീയ സഭകളിൽ തന്നെ വളർച്ച പ്രാപിച്ചിട്ടില്ലാത്ത ശിശുക്കളുടെ ബഹളമാണെന്ന് തോന്നുമില്ലേ? പക്വതയില്ലാത്ത വിശ്വാസികൾ എന്നാൽ തങ്ങളുടെ ജഡത്തിന്റെ താൽപര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവരത്രേ. പക്വതയുള്ള വിശ്വാസികൾ ദൈവത്തിന്റെ ഇഷ്ടത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. സ്വന്തം ആഗ്രഹങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നതിനാൽ താങ്കളുടെ ആത്മീയ വളർച്ച തടസ്സപ്പെടും. ദൈവഹിതം താങ്കളുടെ ആഗ്രഹമാകണം എന്നതായിരിക്കണം താങ്കളുടെ ലക്ഷ്യം. ഇന്ന് ആത്മീയരെന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ ഇത്രമാത്രം ഭിന്നതയും പിണക്കവും ഒക്കെ ഉള്ളതിന് പ്രധാന കാരണം പക്വതയില്ലാത്ത വിശ്വാസികളായതിനാലാണ്. ഈ വിഷയത്തെക്കുറിച്ച് പൌലോസിന് വളരെയേറെ സംസാരിക്കുവാനുണ്ട്. അതുതന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മനുഷ്യവർഗത്തിലെ രണ്ട് വിഭാഗങ്ങളെ പൌലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൽ അവതരിപ്പിക്കുന്നതായി നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ. പ്രാകൃത മനുഷ്യനും ആത്മീയ മനുഷ്യനും. ഇപ്പോൾ പൌലോസ് വേറൊരു വിഭജനം നടത്തുന്നു. അത് വിശ്വാസികളുടെ ഇടയിലെ വിഭജനമാകുന്നു. ജഡീകന്മാരും ആത്മീകന്മാരും. അവർ ജഡീകന്മാരോ ആത്മീകരോ എന്നുള്ളത് അവരുടെ ജീവിതത്തിലൂടെയും ക്രിസ്തീയ ശുശ്രൂഷയിലൂടെയും വെളിപ്പെടും. മൂന്നാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുമെങ്കിൽ ഞാൻ അതിന്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കട്ടെ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ നമുക്കിവിടെ മൂന്നാമത്തെ കൂട്ടം ആളുകളെ കാണുവാൻ കഴിയുന്നു. അവൻ അസ്വാഭാവിക വിശ്വാസിയാണ്, അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധനായ മനുഷ്യൻ. നാം സ്വാഭാവിക മനുഷ്യനെക്കുറിച്ച്, അതായത് പ്രാകൃത മനുഷ്യനെക്കുറിച്ചും ആത്മീയ മനുഷ്യനെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. അതെ, ഈ ആത്മീയ മനുഷ്യനെ പ്രകൃത്യാതീതൻ അല്ലെങ്കിൽ അമാനുഷികൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇവിടെ നമുക്കിതാ അസ്വാഭാവികനായ മനുഷ്യൻ. അവൻ അസ്വാഭാവികനായിരിക്കുന്നതിന്റെ കാരണം അവനൊരു വിശ്വാസിയാണ്, എന്നാൽ ഇപ്പോഴും ജഡീകനാണ്. അവനിപ്പോഴും ക്രിസ്തുവിൽ ഒരു ശിശുവാണ്. ഈ ലേഖനത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് മൊത്തം പൌലോസ് ജഡമയത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് അവൻ ആത്മീകത്വത്തെക്കുറിച്ച് അത്ര സംസാരിക്കുന്നത്. ഈ ജഡീകത്വത്തെക്കുറിച്ച് സംസാരിച്ച് പൌലോസ് ആകെ ക്ഷീണിച്ചു എന്ന് തോന്നുന്നു. കാരണം പന്ത്രണ്ടാം അധ്യായത്തിൽ എത്തിയപ്പോഴേക്കും അവൻ ആശ്വാസത്തിന്റെ ഒരു ദീർഘശ്വാസം വിടുന്നതായി താങ്കൾക്ക് കേൾക്കാവുന്നതാണ്. മാത്രമല്ല, വേറെ ചില കാര്യങ്ങളെക്കുറിച്ചും അവൻ അവരോട് സംസാരിക്കുവാൻ ആരംഭിക്കുന്നു. പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്ന, സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജഡീകനായ ഒരു വിശ്വാസി എന്നാൽ ആത്മീയ വളർച്ച പ്രാപിക്കാത്തവൻ എന്നത്രേ. അങ്ങനെയുള്ളവർക്ക് ആത്മീയ വിവേചനമില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇങ്ങനെയുള്ളവരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വസിക്കുന്നില്ല എന്നല്ല, വിനയോ ക്രിസ്തുവിന്റെ കൃപയിലും അറിവിലും അവർ വളരുന്നില്ല എന്നതുകൊണ്ടത്രേ. ഇങ്ങനെ വരുന്നത് അവർക്ക് ദൈവവചനവുമായുള്ള ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ്. അത് നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നു. ഈ അസ്വാഭാവിക മനുഷ്യൻ, ഈ ജഡീകൻ, ക്രിസ്തുവിലൊരു ശിശുവാണ്. അവന് കഴിവുണ്ടെന്നാൽ വാഞ്ചയില്ല. ഒരു പഠിപ്പുള്ള വ്യക്തിയായി തീരുവാനുള്ള സാധ്യത ഒരു ശിശുവിലുണ്ട്. എന്നാൽ പാല് കുടിച്ചുകൊണ്ട് അവൻ ആരംഭിക്കേണ്ടതാണ്. ഈ വാക്യാലങ്കാരം പൌലോസ് ആത്മീയ നിലവാരത്തിലേക്കും കൊണ്ടുവരുന്നു. ആത്മാവിന് കീഴ്പ്പെടുകയും ആത്മാവ് നമ്മെ ഭരിക്കുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ആത്മീയ വളർച്ചയെ കണക്കാക്കേണ്ടത്. ആത്മീയ വളർച്ച പ്രാപിക്കാതെ ജഡത്തിന്റെ പ്രേരണയ്ക്ക് വിധേയരായി ജീവിക്കുന്നവരാണ് ജഡീകന്മാർ. ഇനിയും രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. ഈ പറഞ്ഞ വിധത്തിലുള്ള ആളുകളോട് ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കുവാൻ പൌലോസിന് കഴിയുമായിരുന്നില്ല. അവർ ഇപ്പോഴും അതിന് തയ്യാറല്ല. ആദ്യം അവൻ അവരോട് അവരുടെ ജഡീകത്വത്തെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഈ നിലയിലാകുന്നു സഭാജനങ്ങളിൽ ഏറിയ പങ്കും ഇന്ന് ജീവിക്കുന്നത്. ഒരു വളർച്ചയുമില്ലാത്ത അവസ്ഥ. ജീവിതത്തിൽ ഇന്നും പ്രാധാന്യം ജഡീകമായവയ്ക്ക് മാത്രം. ഈ ജഡീകന്മാരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതെ, ജഡത്തിന്റെ ബലഹീനമായ കരം ഉപയോഗിക്കുന്ന വിശ്വാസി. അവനെ മനസ്സിലാക്കിയാൽ ജഡീകന്മാരെ മനസ്സിലാക്കാം. ആത്മീയമായ ലക്ഷ്യങ്ങൾ പ്രാപിക്കുവാനായി അവൻ ജഡീകമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. ഓ, ഈ ബൈബിളും മാത്രം പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ ആളെ കിട്ടത്തില്ല. വല്ല സദ്യയോ നാടകമോ ഗാനമേളയോ ഒക്കെ നടത്തണം. അതും മനുഷ്യർക്ക് രസിക്കുന്ന വിധത്തിലുള്ളത് വേണം എന്ന് പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? അതെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ അഭിപ്രായ പ്രകടനത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ജഡീകന്മാരുടെ വ്യക്തമായ ഒരു തെളിവാണത്. സത്യത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചാലും വേണ്ടില്ല. മനുഷ്യർ നല്ലതെന്ന് പറഞ്ഞാൽ അതാണ് ആവശ്യം. ഇതത്രേ ജഡീകന്മാരുടെ നിലപാട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ വിനോദങ്ങളെല്ലാം നടത്തിയിട്ട് എത്ര പേരെ ക്രിസ്തുവിന് വേണ്ടി നേടി? എന്നാൽ വചനം ശുശ്രൂഷിച്ചു മാത്രം അനുരഞ്ജനത്തിന്റെ കണിക പോലും ഇല്ലാതെ നൂറുകണക്കിന് ആളുകളെ കർത്താവിനായി നേടുന്ന സഭകളെ, വ്യക്തികളെ എനിക്കറിയാം. രക്ഷിക്കപ്പെട്ടു മുൻപോട്ട് വന്ന പലരും ഈ ജഡീകന്മാരായി കഴിയുന്നു എന്നതാണ് ഒരു ദുഃഖസത്യം. ജഡീകത്വത്തിന്റെ ലക്ഷണം എന്താണ്? അതേക്കുറിച്ചാണ് പൌലോസ് തുടർന്ന് പറയുന്നത്. മൂന്നാം വാക്യം: ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. ലോകപ്രകാരമുള്ള വിനോദങ്ങളിൽ മുഴുകി നടക്കുന്നവൻ മാത്രമാണ് ജഡമയനായ ഒരു വിശ്വാസി എന്ന് ചിന്തിക്കരുത്. സഭയിൽ ആഹ്ലാദ പ്രകടനത്തിനായി ജഡീകമായ മാർഗങ്ങൾ അവലംബിക്കുന്നവനും മാത്രമല്ല ജഡീകൻ. ആരാണ് ഒരു ജഡീകൻ? അവനെ തെളിവായി കാണുവാൻ സാധിക്കുന്നത് എവിടെയാണ്? എവിടെല്ലാം ഈർഷ്യയും പിണക്കവും ഭിന്നതയും ഉണ്ടോ അവിടെ വാസ്തവത്തിൽ ഒരു ആഹ്ലാദോത്സവം നടക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ജനങ്ങൾ ഈ പിണക്കത്തിലും ഭിന്നതയിലും ഈർഷ്യയിലുമൊക്കെ ആഹ്ലാദിക്കുകയാണ്. അതില്ല എങ്കിൽ അവിടെ പിന്നെ ഒരു പണിയുമില്ല. അതുകൊണ്ട് മൂന്ന് ചേരിയായി തിരിഞ്ഞ് ജനങ്ങൾ ഗുസ്തി മത്സരമാണ്. ഏതൊക്കെയാണ് ഈ മൂന്ന് ചേരികൾ? ഒന്ന്, സഭാ ശുശ്രൂഷകന്റെ നേതൃത്വത്തിലുള്ളവർ; മറ്റൊന്ന്, അവരെ എതിർക്കുന്നവരുടെ നിര, അത് മിക്കവാറും കമ്മിറ്റിക്കാരെ ഉൾപ്പെടുന്ന ചേരിയായിരിക്കും; മൂന്നാമത്, ഒരു നിഷ്പക്ഷ വിഭാഗം. ഇവരാണ് ഇതൊക്കെ വിഷം. അതെ, ജഡീകന്മാർ. വചനാനുസരണം മാത്രം പോകുന്നു എന്ന് വീരവാദം മുഴക്കുന്ന പല സഭകളിലും ഇന്ന് ഭിന്നത വളരെയാണ്. ഏഷണി പറച്ചിലും പിണക്കവും കയ്പും പകയും ആർക്കും ഒതുക്കുവാൻ സാധിക്കാത്തതുപോലെയായി. ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാളേറെ ഈ ജഡീകമായവയാണ് ചർച്ച. ആത്മീയ വളർച്ചയ്ക്കെഴുതേണ്ട മാസികകളും മറ്റും അന്യോന്യം ചെളിവാരി എറിയുവാൻ ഉപയോഗിക്കുന്നു. അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കുകയും ആത്മീയമായി ഉത്തേജിപ്പിക്കുകയും ചെയ്യേണ്ടതിനു പകരം ഈ അനാവശ്യങ്ങൾ മാത്രം മുൻപിൽ നിൽക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം: ഈ പറഞ്ഞ സ്ഥലത്ത് സഭയിൽ ജഡമാകുന്നു പ്രവർത്തിക്കുന്നത്. ഒരു ന്യായീകരണത്തിന്റെയും ആവശ്യമില്ല. അങ്ങനെയുള്ള സഭകൾ പിശാചിന്റെ കയ്യിലെ കളിപ്പാട്ടങ്ങൾ മാത്രമാണ്. ഇത് നേതാക്കന്മാർ മനസ്സിലാക്കാത്തതാണ് അത്ഭുതം. അങ്ങനെ ആത്മീയത്വം നശിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ മറ്റെല്ലാ പരിപാടികളും നിർത്തിയിട്ട് പ്രാർത്ഥനയ്ക്കും വചന പഠനത്തിനും മാത്രം സമയമെടുക്കൂ. ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചിലപ്പോൾ വിശ്വാസികൾ കോപം കൊണ്ട് നിറഞ്ഞ് വല്ലതുമെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് തങ്ങളുടെ തെറ്റിനെ മൂടുവാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇപ്രകാരമായിരിക്കും: ഞാൻ ഉള്ളതുപോലെ തുറന്നങ്ങ് പറഞ്ഞെന്ന് മാത്രം. അവിടെയും തങ്ങൾ ശരിയെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയാണ്. വാസ്തവത്തിൽ അവർ നീചരാകുകയാണ് ചെയ്തത്. അല്ലാതൊന്നുമല്ല. ചിലർ മറ്റുള്ളവരെക്കുറിച്ച് പറയേണ്ടതും പറയരുതാത്തതുമെല്ലാം ശരിയോ തെറ്റോ എന്ന് തിരക്കാതെ വിളിച്ചു പറഞ്ഞിട്ട് ആ നിന്ദ്യമായ പ്രവർത്തനത്തെ ന്യായീകരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ എന്റെ ഹൃദയഭാരം കൊണ്ടങ്ങ് പങ്കുവച്ചതാണ്, കുറ്റം പറയുകയല്ലായിരുന്നു, ഞങ്ങൾ തമ്മിൽ പങ്കുവയ്ക്കുകയായിരുന്നു പോലും. സുഹൃത്തെ, താങ്കൾ ഏഷണി പറയുകയും പിണങ്ങുകയും ഭിന്നതയുണ്ടാക്കുകയും അസൂയ വളർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു സൺഡേ സ്കൂളിനെ ജഡീകമാക്കി നശിപ്പിക്കുകയാണ്, ഒരു കൂട്ടായ്മയെ തകർക്കുകയാണ്, ഒരു സുവിശേഷീകരണ സംഘടനയെ ഛിന്നഭിന്നമാക്കുകയാണ്. ആത്മീകമായി എന്ത് ഉന്നമനം വരുത്തുവാൻ താങ്കൾക്ക് സാധിക്കും? അതേ സുഹൃത്തെ, താങ്കൾ ലോകപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തില്ലെന്ന് വന്നേക്കാം. എന്നിരുന്നാലും താങ്കൾ ഒരു ജഡീകനായ വിശ്വാസി ആയിരിക്കുവാൻ സാധ്യതയുണ്ട്. എങ്ങനെയെന്നല്ലേ പൌലോസിന്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാലും. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ: ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പല്ലോസ് ആർ, പൗലോസ് ആർ? തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ വേലക്കാരാണ് ഞങ്ങൾ ഇരുവരുമെന്ന്. അവിടെ സുവിശേഷവും കൊണ്ട് ചെന്നത് പൗലോസാണ്. ആ പുതിയ സ്ഥലം ആരംഭിച്ചത് പൗലോസാണ്. അപ്പല്ലോസ് തുടർന്ന് അവിടെ വരികയും മീറ്റിംഗിൽ ക്രമീകരിച്ച് പ്രസംഗിച്ച് വിശുദ്ധന്മാരെ വളർത്തി. അവർ ഇരുവരും ദൈവത്തിന്റെ ദാസന്മാരാണ്. പൗലോസ്, അപ്പല്ലോസ് എന്നിവരെ ഓരോ പാർട്ടിയുടെ തലവന്മാരായി മാത്രം അവർ കണ്ടു. കർത്താവിന്റെ ദാസന്മാർ, കർത്താവിന്റെ കയ്യിലെ ആയുധങ്ങൾ മാത്രമാണ് എന്നുള്ള ദർശനം അവർക്കില്ലാതെ പോയതുകൊണ്ടാണ് സാധാരണ മനുഷ്യരല്ലയോ എന്ന് ചോദിക്കുവാനിടയായത്. കൊരിന്ത്യർക്ക് കൃപാവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. വെളിപ്പാട്, പ്രവചനം, അന്യഭാഷ, വ്യാഖ്യാനം, രോഗശാന്തി എന്നിങ്ങനെ പലതും. പക്ഷേ അവർ ജഡീകന്മാരായിരുന്നു. ഇതൊരു വിരോധാഭാസം അല്ലേ? കൃപാവരങ്ങൾ ഉണ്ടെങ്കിലും ആത്മീകരായി വളരാൻ സാധിക്കാതെ പോയേക്കാമെന്ന ദുഃഖസത്യം കൊരിന്ത്യർ നമ്മെ പഠിപ്പിക്കുന്നു. അവരുടെ പിണക്കം അവരുടെ ലൌകിക മനോഭാവത്തെ വെളിപ്പെടുത്തി. അവർ ഒരുമിച്ചുള്ള വേലയെക്കുറിച്ച് പൗലോസ് വ്യക്തമാക്കുന്നു. പൗലോസ് ദൈവവചനമാകുന്ന വിത്ത് മനുഷ്യരുടെ ഹൃദയത്തിൽ നട്ടു. അവനാണല്ലോ പല സ്ഥലങ്ങളിലും ആദ്യം പോയി ശുശ്രൂഷ ആരംഭിച്ചത്. അതെ, രക്ഷയുടെ ദൂത് അവൻ കൊരിന്തിൽ ആദ്യം കൊണ്ടുവന്നു. അപ്പല്ലോസിന്റെ ഭാഗം നനയ്ക്കുക എന്നുള്ളതായിരുന്നു. അതെ, വിശ്വാസത്തിൽ ശക്തിയായി വളരുവാൻ വിശ്വാസികളെ സഹായിക്കുക. കൊരിന്തിലെ സഭ പൗലോസ് സ്ഥാപിച്ചതാണ്. ആ അടിസ്ഥാനത്തിന്മേൽ അപ്പല്ലോസ് പണിതുയർത്തി. എന്നാൽ കൊരിന്തിലെ വിശ്വാസികൾ ഓരോരുത്തരുടെ പക്ഷം പിടിച്ച് ആകെ ഇടിച്ചു പൊളിച്ചു. നമ്മുടെ നേതാക്കന്മാരെ ബഹുമാനിക്കണം. അവരുടെ പേരിൽ ഭിന്നിച്ചിരിക്കുവാൻ പാടില്ല. അവരെ ക്രിസ്തുവിന് പകരമായി കണ്ട് ആരാധിക്കുകയല്ല വേണ്ടത്. 7 വാക്യത്തിൽ നാം കാണുന്നു, ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ആരാണ് പ്രസംഗകൻ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, പിന്നെയോ ദൈവം അവനെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതത്രേ. ഇന്ന് അനേകരും പ്രസംഗകർക്കാണ് സ്ഥാനം കൊടുക്കുന്നത്, ദൂതനല്ല. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരെ നാം മനസ്സിലാക്കണം. ദൈവം അങ്ങനെ ഒരാളെ ഉപയോഗിക്കുന്നുവെങ്കിൽ അയാളുടെ പ്രവർത്തനത്തിന്റെ ഫലം ദൈവത്തിന് മഹത്വം നൽകുന്നതായിരിക്കും. ദൈവത്തിന് സകല മാനവും മഹത്വവും നൽകുക. 8 വാക്യം, നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താൻ താന്റെ അധ്വാനത്തിനൊത്തവണ്ണം കൂലി കിട്ടും. ദൈവം അനേകം വേലക്കാരെ ഉപയോഗിക്കുമെന്ന കാര്യം നാം ഗ്രഹിക്കേണ്ടതുണ്ട്. അവർ ഓരോരുത്തരും അല്പാൽപം വ്യത്യസ്തമായിട്ടായിരിക്കും കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഞാൻ ചെയ്യുന്നതുപോലെ എല്ലാവരും ചെയ്യുമെന്നോ ചെയ്യണമെന്നോ നിർബന്ധമില്ല. വചനത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ പാടില്ല, അതോർത്തോണം. അതുകൊണ്ട് അത്ര ദൈവം ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ അധിക്ഷേപ ഭാഷണം നാം നടത്തരുതെന്ന് പറയുന്നത്, ഒരു ദൈവ പൈതലിന് ദോഷമുണ്ടാക്കുന്ന വിധത്തിൽ, പ്രത്യേകിച്ചും അങ്ങനെയുള്ളവരുടെ വേലയ്ക്ക് ദോഷമുണ്ടാക്കുന്ന വിധത്തിൽ ഒരക്ഷരം പോലും പറയുവാൻ നാം തുനിയരുത്. വളരെ വ്യത്യസ്തങ്ങളായ മാർഗങ്ങളും മാധ്യമങ്ങളും ഉപയോഗിക്കുന്ന അനേകം ആളുകളുണ്ട്. ഞാൻ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യുന്ന അനേകരുണ്ട്. ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നത് സത്യമാണ്. എന്നാൽ അവർ ചെയ്യുന്നതും ശരിയാണ്. റേഡിയോയിലൂടെ ദൈവവചനം പഠിപ്പിക്കുവാൻ എനിക്ക് ദൈവം ഒരവസരം തന്നു. അതില്ലാത്തവരെല്ലാം ചെയ്യുന്നത് സുവിശേഷ വേലയല്ല എന്ന് എനിക്ക് പ്രസംഗിക്കുവാൻ സാധിക്കുമോ? ഇല്ല. നാം എല്ലാം ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. നാം അവന്റെ വേലക്കാരാണ്. ദൈവവേല വിവിധങ്ങളായ വരങ്ങളും കഴിവുകളുമുള്ള വ്യത്യസ്തരായ അനേകം വ്യക്തികളാൽ നടക്കുന്നതാണ്. ഈ പ്രവർത്തനത്തിൽ സൂപ്പർ സ്റ്റാർ ഒന്നുമില്ല, ടീം അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, തങ്ങളുടെ പ്രത്യേക ഭാഗം നിർവഹിക്കുന്ന അംഗങ്ങൾ. നാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് മഹത്വം വേണമെന്നുള്ള ആഗ്രഹം മാറ്റിവെച്ച് പ്രവർത്തിക്കാമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആ സംഘത്തിലെ, ടീമിലെ പ്രയോജനമുള്ള അംഗങ്ങളായി നാം തീരും. മനുഷ്യരിൽ നിന്ന് വരുന്നതായ പുകഴ്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കരുത്. അത് പ്രയോജനമില്ലാത്തതാണ്. ഇന്ന് തലയിലേറ്റുന്നവർ നാളെ താഴെയിടും എന്ന് മറക്കരുത്. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള അംഗീകാരത്തിനുവേണ്ടി കാംക്ഷിക്കുക. അതിനോളം പ്രയോജനമുള്ളത് വേറൊന്നും കാണില്ല. ഏകാന്തതയുടെ മധ്യത്തിലും അപവാദ ശരങ്ങൾ ഏൽക്കുമ്പോഴുമെല്ലാം ആ അംഗീകാരം താങ്കളെ ശക്തിപ്പെടുത്തും. ദൈവമക്കൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതാണ്. 9 വാക്യം, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണം. ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, ശുശ്രൂഷകന്മാർ ദൈവത്തിന്റെ കയ്യിലെ ആയുധങ്ങൾ മാത്രമാണ്. അവരുടെ പിൻപിൽ യഥാർത്ഥ വേലക്കാരനായി ദൈവം സ്ഥിതി ചെയ്യുന്നു. കൃഷിയായാലും കെട്ടിടമായാലും ഉടമസ്ഥൻ ദൈവമാണ്. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി പണിയെടുക്കുക എന്നത് എത്ര വലിയ പദവിയാകുന്നു എന്ന് നാം ഓർക്കണം. നാം മൂന്നാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത്, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. 1900 വർഷങ്ങൾക്ക് മുൻപ് അടിസ്ഥാനമിട്ട് താങ്കൾക്കോ എനിക്കോ അതിടുവാൻ സാധ്യമല്ല. ക്രിസ്തുയേശുവാകുന്ന അടിസ്ഥാനത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുക മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കൂ. ആ അടിസ്ഥാനത്തിന്മേൽ നമുക്ക് പണിയാവുന്നതാണ് ദൈവജനം എത്രയും അധികം അറിയിക്കുക. മനുഷ്യരെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമായ സുവിശേഷം പ്രസംഗിക്കുക എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 11 വാക്യം, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. താങ്കൾ അവന്റെ മേലാകുന്നുവോ പണിയുന്നത്? ഒരു വിശ്വാസിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതത്രേ. താങ്കൾ ക്രിസ്തുവിങ്കിലേക്ക് വന്നപ്പോൾ താങ്കൾ പ്രവർത്തനങ്ങൾ ഒന്നും ഇല്ലാതെയാണ് വന്നത്. എല്ലാം ലഭിക്കുവാനായി ഒന്നും തന്നെ താങ്കൾ കൊണ്ടുവന്നില്ല. ക്രിസ്തുവാകുന്ന ആ പാറമേൽ താങ്കളെ അവനാക്കി. ഇപ്പോൾ അതിന്മേൽ താങ്കൾക്ക് പണിയുവാൻ സാധിക്കും. ഇവിടെ അത്രേ സൽപ്രവർത്തികളുടെ പ്രസക്തി. ഒരു കെട്ടിടം അതിന്റെ അടിസ്ഥാനത്തോളം മാത്രമാണ് ശക്തമായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവാകുന്നു. അവനാണ് നാം ആയിരിക്കുന്നതിന്റെ കാരണം. അവൻ നൽകിയ മാതൃക അനുസരിച്ചു വേണം നാമും നമ്മുടെ പ്രവർത്തനങ്ങളും. എപ്രകാരത്തിലുള്ള ഒരു അടിസ്ഥാനത്തിന്മേലാകുന്നു താങ്കൾ ജീവിതത്തെ പണിയുന്നത്? 12-13 വാക്യങ്ങൾ, ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഇതിനടക്കം ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ ഒരാൾക്ക് 6 വ്യത്യസ്തങ്ങളായ സാധനങ്ങൾ കൊണ്ട് പണി ചെയ്യാമെന്നത്ര പൗലോസ് പറയുന്നത്. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. ആദ്യത്തെ 3 കൂട്ടം കാര്യങ്ങളെ തീ ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, പൊന്നിനെയും വെള്ളിയെയും വിലയേറിയ കല്ലിനെയും തീ ശുദ്ധീകരിക്കുമെന്നതാണ് വാസ്തവം. എന്നാൽ രണ്ടാമത് പറഞ്ഞ 3 കൂട്ടം കാര്യങ്ങളെ തീ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കും. മരം, പുല്ല്, വൈക്കോൽ എന്നിവ പുകയായി അന്തരീക്ഷത്തിൽ മറയും. പിന്നെ കുറെ വെണ്ണീറും. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊന്നുകൊണ്ടും അടിസ്ഥാനത്തിന്മേൽ പണിയുവാൻ ഒരു വിശ്വാസിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതെ, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവയിൽ ഏതും ഉപയോഗിച്ച് പണിയാവുന്നതാണ്. ഒരു കാര്യം, ഈ വിലയേറിയ അടിസ്ഥാനത്തിന്മേൽ പണിയുവാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അടിസ്ഥാനത്തിന് യോജിച്ചതായിരിക്കണം. പൊന്ന് ദൈവത്തിന്റെ സ്വർഗീയ ഭാവവും ഗുണലക്ഷണങ്ങളും, വെള്ളി ക്രിസ്തു മൂലമുള്ള വീണ്ടെടുപ്പുമാണ്, വിലയേറിയ കല്ല് ക്രിസ്തുവിന്റെ വ്യക്തിത്വം, ശുശ്രൂഷ ഇവയാണ്. ഈ വില കുറഞ്ഞതും തീപിടിച്ച് നശിക്കുവാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങൾ നമ്മുടെ പണിക്ക് ഉപയോഗിക്കരുത്. ഉപദേഷ്ടാക്കന്മാർ പല വിധത്തിൽ പണിയുന്നു. ദുരുപദേശമാകണമെന്നില്ല. മാനുഷിക ജ്ഞാനം, വശീകരണ വാക്കുകൾ, ദൈവമഹത്വത്തെ ലക്ഷ്യമാക്കാതെ സ്വന്ത പുകഴ്ചയ്ക്കു വേണ്ടിയും ദ്രവ്യാഗ്രഹത്തിന്റെ പ്രേരണയാലും ചെയ്യുന്ന വേലകൾ, ദൈവസന്നിധിയിൽ ഇതൊന്നും നിലനിൽക്കുകയില്ല. ഇവിടെ വേറൊരു അർത്ഥമുള്ളത്, ഒരു ദൈവപൈതലിന് ഒരു പ്രതിഫലത്തിനു വേണ്ടി പണി ചെയ്യാവുന്നതാണ്. ഒരു വ്യക്തിയുടെ പണി നിലനിന്നാൽ, അതായത് ഇതിനോടകം ഇട്ടിട്ടുള്ള അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന പണി അത് നിലനിന്നാൽ, അങ്ങനെയുള്ളവർ ഒരു പ്രതിഫലം പ്രാപിക്കും. 14 വാക്യം നോക്കിക്കാട്ടെ, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാൽ, അവൻ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നിവ കൊണ്ട് പണിതെന്നാൽ അവനൊരു പ്രതിഫലം ലഭിക്കും. ഇന്ന് നമ്മുടെ ഇടയിൽ അനുഗ്രഹീതരായ അനേകം വിശുദ്ധന്മാരുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എത്രയെത്ര വിശുദ്ധർ! ആരോരും അറിയാത്തവരായിരിക്കും അവർ. ഇവരിൽ ഏതാനും പേരെയൊക്കെ ഞാൻ കാണുന്നവരിൽ ഉണ്ട്. ദൈവം അതിശയകരമായ വിധത്തിൽ ഉപയോഗിക്കുന്ന വിശുദ്ധന്മാർ. അവർ പൊന്നുകൊണ്ടാണ് പണിയുന്നത്. ഒരു ചെറിയ കഷ്ണം സ്വർണം ഒരു കച്ചിക്കൂന പോലൊന്നും എല്ലാവർക്കും കാണാവുന്നതല്ല. അത് ഒരു കഷ്ണം സ്വർണമാകുന്നു എന്ന് ഒരുപക്ഷെ ദൈവത്തിന് മാത്രമേ അറിവുള്ളായിരിക്കും. വൈക്കോൽ തുറു നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയാണല്ലോ ഈ വൈക്കോൽ തുറുകൾ. എത്ര മൈൽ ദൂരെ നിന്നും അത് നമുക്ക് കാണാം, അത്ര വലിപ്പമുള്ള കൂനകൾ. ഇങ്ങനെ വൈക്കോൽ കൂനകൾ പണിതുയർത്തുന്ന അനേകരുണ്ട്. അവർ ചെയ്യുന്നത് എന്താകുന്നു എന്നെല്ലാവരും കേൾക്കുന്നുണ്ട് താനും. എന്തൊരു പരസ്യം! ഒരു ദിവസം ഈ വൈക്കോൽ കൂനകൾ ശോധന ചെയ്യപ്പെടും. അന്നേരം അവിടെ വൈക്കോൽ ബാക്കി കാണത്തില്ല. കാരണം ശോധന ചെയ്യുന്നത് തീ കൊണ്ടാണ്. മരം കൊണ്ടും പുല്ലുകൊണ്ടും ചെയ്യുന്ന പണിയുടെ സ്ഥിതിയും ഈ പറഞ്ഞതു തന്നെയാണ്. 15 വാക്യം, ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഇവിടുത്തെ വിപരീതത്വം ശ്രദ്ധിക്കുക. യഥാർത്ഥ അടിസ്ഥാനത്തിന്മേൽ പണിത ഒരാളുടെ പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവനൊരു പ്രതിഫലം പ്രാപിക്കും. ആരുടെയെങ്കിലും പ്രവൃത്തി പുകയായി പോയെങ്കിൽ അവ ഭയങ്കര നഷ്ടത്തിലാകും. എന്നാൽ ഈ പറഞ്ഞ ആൾ, പ്രവർത്തിക്കുന്ന ആൾ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ഒരാൾ അടിസ്ഥാനത്തിലാകുന്നു എങ്കിൽ അയാളുടെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നത്രേ. അടിസ്ഥാനം ക്രിസ്തുവാകും. എന്നാൽ അങ്ങനെയുള്ള ഒരാൾ പ്രതിഫലമൊന്നും പ്രാപിക്കില്ല. പ്രിയ സുഹൃത്തെ, താങ്കൾ ഇന്ന് എന്താണ് പണിതുകൊണ്ടിരിക്കുന്നത്? എപ്രകാരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് താങ്കൾ പണിയുന്നത്? പൊന്നുപയോഗിച്ചാണ് താങ്കൾ പണിയുന്നതെങ്കിൽ അത് ഇന്ന് എത്രമാത്രം ആകർഷകമായിരിക്കുന്നു? ഒരുപക്ഷെ അതൊട്ടും ആകർഷകമായിരിക്കില്ല, കാരണം അധികം കാണില്ലല്ലോ. എന്നാൽ വൈക്കോൽ വെച്ചാണ് താങ്കൾ പണിതുയർത്തുന്നതെങ്കിൽ ഒരു വലിയ പേരെടുത്ത് തന്നെ താങ്കൾക്ക് അങ്ങനെ പ്രകാശിച്ച് നടക്കാം. ഒരു കാര്യം അത് പുകയായി പോകുവാൻ പോകുന്നു എന്ന് മറക്കരുത്. ഞാൻ ചിന്തിക്കുന്നത് സ്വർഗത്തിൽ ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ അടിസ്ഥാനം ക്രിസ്തുവിലായിരുന്നതിനാൽ അവിടെ എത്തിയവരായി കാണാവുന്നതാണ്. എന്നാൽ എവിടോ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നിന്നും കൊണ്ടുവന്നതുപോലെ അവരെ പുക മണക്കുന്നുണ്ടാകും. അവർ ഒരായുസ് മുഴുവൻ ചെയ്തത് പുകയായി അന്തരീക്ഷത്തിൽ മറഞ്ഞു. അവരുടെ പ്രവർത്തികൾക്കൊരു പ്രതിഫലവും ലഭിക്കുകയില്ല. എത്ര പരിതാപകരമായ ഒരു സ്ഥിതിയായിരിക്കുമില്ലേ? താങ്കൾ ഒരു ജഡീകനായ വിശ്വാസിയാകുന്നുവെങ്കിൽ താങ്കൾക്കൊരു പ്രതിഫലം പ്രതീക്ഷിക്കുവാൻ സാധ്യമല്ല, കാരണം ദൈവവചനത്തിലൂടെ താങ്കൾ ദൈവവുമായി ശരിയായ രീതിയിൽ ബന്ധപ്പെട്ടിട്ടില്ല. ദൈവവചനം അറിയാൻ പാടില്ലാത്ത ഒരുവൻ അത്ര ജഡീക വിശ്വാസി. ഇവിടെ പൌലോസ് സൂചിപ്പിക്കുന്ന 3 വിഭാഗം ആളുകളെ അവർക്ക് ദൈവവചനവുമായുള്ള ബന്ധത്തിൽ ഒരാൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രാകൃത മനുഷ്യൻ പറയുന്നു അത് ഭോഷത്വരം ആകുന്നു എന്ന്. ആത്മീയൻ ദൈവവചനത്തെ വിവേചിക്കുന്നു, അത് അവന് ആത്മീയ ഉൾക്കാഴ്ച നൽകുന്നു. ജഡീകനായ വിശ്വാസി പറയുന്നു നമുക്കൊരു വലിയ പെരുന്നാൾ അല്ലെങ്കിൽ ഒരു വലിയ ആഘോഷം നടത്തി അങ്ങ് ആഘോഷിക്കാം. ദൈവവചന പഠനത്തിന് സമയവുമില്ല, വെച്ചാൽ ആരും വരത്തുമില്ല. അല്ലെങ്കിൽ ഈ വചനം പഠിപ്പിക്കുന്ന സമയത്ത് വല്ല പാട്ടുകളായിരുന്നെങ്കിൽ ആസ്വദിക്കാമായിരുന്നു പോലും. അങ്ങനെയാണ് ജഡീകന്മാരായ വിശ്വാസികളെ തിരിച്ചറിയുവാൻ കഴിയുന്നത്. 16-17 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ? നിങ്ങളും അങ്ങനെ തന്നെ. ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകും. ഈ കാര്യം പൌലോസ് വീണ്ടും നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. നമ്മുടെ ശരീരങ്ങൾ അവനുള്ളതാണ്. 18 വാക്യം, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഘോഷനായിത്തീരട്ടെ. നിർഭാഗ്യവശാൽ നമ്മുടെ പല ബൈബിൾ കോളേജുകളിലും ഇന്ന് ബുദ്ധിശാലികളായി പ്രസംഗകരെ പരിശീലിപ്പിച്ചെടുക്കുവാനുള്ള ശ്രമത്തിലാണ്. ഞാൻ അവരിൽ പലരെയും ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ അവരിൽ ചുരുക്കം പേർ മാത്രമേ യഥാർത്ഥത്തിൽ ബുദ്ധിശാലികളായി കാണുന്നുള്ളൂ. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിന്റെ വചനം അറിയുന്നതും പ്രസംഗിക്കുന്നതുമാണ് പ്രധാനപ്പെട്ട സംഗതി. ഈ ചിന്ത അനേകരിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോകുകയാണ്. ലോകദൃഷ്ടിയിൽ ജ്ഞാനം എന്ന് വിളിച്ചുവന്ന പ്രമാണങ്ങളാലാണ് കൊരിന്തിൽ ഭിന്നതയും പ്രയാസവും ഉണ്ടായിരിക്കുന്നത്. അറിവിന്റെ വഴികൾ തള്ളിക്കളയുവാനല്ല പൌലോസ് ഇവിടെ കൊരിന്തിലെ വിശ്വാസികളെ ഗുണദോഷിക്കുന്നത്. അവൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് എന്തെന്നാൽ, ലോകപ്രകാരമുള്ള ജ്ഞാനം അവരെ ദൈവത്തിൽ നിന്നും പുറകോട്ട് പിടിക്കുന്നെങ്കിൽ അത് ജ്ഞാനമേ അല്ല എന്നത്രേ. ദൈവിക ചിന്തകളും നിരീക്ഷണങ്ങളും ലോകത്തിന് ഭോഷത്വമായി തോന്നിയാൽ തന്നെ വളരെയേറെ വിലപ്പെട്ടതാണ്. തങ്ങളുടെ നേതാക്കന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും വിലയിരുത്തുവാൻ കൊരിന്ത്യർ ലോകപ്രകാരമുള്ള ജ്ഞാനമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു പ്രസംഗത്തിന്റെ ദൂതിനേക്കാൾ അതിന്റെ അവതരണത്തിന് കൊരിന്തിലെ ആളുകൾ മാർക്കിട്ടു. അവരുടെ അഹങ്കാരമാണ് ഇതിനെല്ലാം വഴിതെളിച്ചത് എന്ന് മറക്കരുത്. 19 മുതൽ നാം വായിക്കുന്നത്, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ. അവൻ ജ്ഞാനികളെ അവരുടെ കൌശലത്തിൽ പിടിക്കുന്നു എന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൌലോസോ അപ്പല്ലോസോ കേഭാവോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിങ്ങൾക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ഒരു ഇടുങ്ങിയ കൂട്ടത്തിലോ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയിലോ ഒതുങ്ങിക്കഴിയേണ്ടതില്ല എന്നുള്ളത് എത്ര ആശ്വാസകരമാകുന്നു. നാം ഒരു സഭയിലോ സംഘടനയിലോ ഒരു പ്രത്യേക ആളിന്റെയോ മാത്രമാണെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് എല്ലാ ദൈവജനങ്ങളും നമുക്കുള്ളവരാണെന്ന് ചിന്തിക്കുന്നത്. എത്ര ആശ്ചര്യകരം, എത്ര മനോഹരം. നാം ഈ വിഷയത്തിൽ ഇടുങ്ങിയ ചിന്താഗതി വെച്ചു പുലർത്തേണ്ടതില്ല. അതൊരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല. ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നത്രേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ലോകത്തിലുള്ള ഏതൊരു ബന്ധത്തെക്കാളും ശക്തമായതാണ് യേശു ക്രിസ്തുവിൽ കൂടി നമുക്കുള്ള ബന്ധം. നമ്മുടെ എല്ലാ ബന്ധങ്ങളും ക്രിസ്തുവിൽ കൂടിയായിരിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവകരങ്ങളിലേക്ക് താങ്കൾ സമർപ്പിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് അവിടുത്തെ വചനത്തിലൂടെ കാണിച്ചു തന്ന അതിമഹത്തായ സത്യങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കാം. ഞങ്ങൾ പലപ്പോഴും അത്ര ഗൌരവമായി എടുക്കാത്ത എത്രയെത്ര കാര്യങ്ങൾ അവിടുന്ന് ഞങ്ങളോട് ഇന്ന് സംസാരിച്ചു. ഞങ്ങൾ ജഡീകരായി ജീവിപ്പാൻ അവിടുന്ന് അനുവദിക്കരുത്. ഇന്ന് വചനം ശ്രദ്ധിച്ച ഓരോ പ്രിയപ്പെട്ടവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യഥാർത്ഥ ആത്മീയരായി വളർന്നു വരുവാൻ തക്കവണ്ണം നിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ നീ സഹായിക്കണം. ഞങ്ങളെ നീ ഇപ്രകാരം വിളിച്ചതിനായി സ്തോത്രം. കർത്താവ്, വചനം കേട്ട് ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. അവരുടെ വ്യത്യസ്ത ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടിയിരിക്കണമേ. ദൈവകൃപയോട് നിറച്ചാട്ട് ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
നിസിയായി എൻ ജീവിതത്തിൽ വന്നതിൽ ഞാൻ